സദൃശ വാക്യങ്ങൾ 28 അധ്യായം 13 വാക്യം. പ്രോവർബ്സ് ചാപ്റ്റർ 28 വേഴ്സ് 13 നമുക്ക് വായിക്കാം. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഇന്ന് രാത്രി അവിടുത്തെ വലിയൊരു സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന അവിടുത്തെ വലിയൊരു വാഗ്ദത്തം ഞങ്ങൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ആ വാഗ്ദത്തത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഹൃദയംഗമായി ഞങ്ങളോട് സംസാരിക്കണമേ. തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ദാവീദിൻ്റെ മകനായ ശലോമോനെ ദൈവം നൽകിയ ദിവ്യമായ ജ്ഞാനത്താൽ മൂന്ന് ഗ്രന്ഥങ്ങൾ ചമച്ചിട്ടുണ്ട്. സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം. അതിലേറ്റവും നീണ്ട പുസ്തകം സദൃശവാക്യ പുസ്തകമാണ്. ചെറിയവർക്കും വലിയവർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, യുവാക്കൾക്കും യുവതികൾക്കും, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും നന്നാകാനുള്ള വഴി ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഉയരുവാനുള്ള വഴി, താഴുവാനുള്ള വഴി, സ്വർഗത്തിലേക്കുള്ള വഴി, നരകത്തിലേക്കുള്ള വഴി, ഇവയെ കമ്പയർ ചെയ്തിരിക്കുന്ന നിസ്തുലമായ ഗ്രന്ഥം. ഒരു മാസത്തിൻ്റെ 31 ദിവസങ്ങളിലും വായിക്കത്തക്കതുപോലെ 31 അധ്യായങ്ങൾ കൊണ്ട് ഇത് നിറയപ്പെട്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് ഇന്ന് നാം വായിച്ചത്. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവനെ ശുഭം വരികയും അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനെ കരുണ ലഭിക്കും. ലംഘനം ചെയ്യാത്ത ഒരു മനുഷ്യനും ലോകത്തിലില്ല. വേദപുസ്തകം പറയുന്നത് എല്ലാവരും പാപം ചെയ്തു, ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നാണ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. പാപം ചെയ്യാത്ത മനുഷ്യൻ ലോകത്തിലില്ല. എങ്ങനെ ഈ പാപം മനുഷ്യനിൽ ഉണ്ടായത്? 51 സങ്കീർത്തനത്തിൽ 5 വാക്യത്തിൽ ദാവീദ് പറയുന്നു, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ജനിച്ചപ്പോൾ തന്നെ നമ്മോടൊപ്പം ഉണ്ടായതാണ് ഈ പാപപ്രകൃതി എന്ന് പറയുന്നു. കടയിൽ ചെന്ന് 2 കിലോ പാപം ആരും തൂക്കി വാങ്ങിച്ചിട്ടില്ല. ആകാശത്തിന് മഴ പെയ്യുന്നത് പോലെ നമ്മുടെ തലയിൽ വന്ന് പാപം വീണിട്ടില്ല. നിലം കിളച്ച് എടുത്തതല്ല. അവിചാരിതമായി വഴിയിൽ കണ്ടൊരു പാക്കറ്റല്ല പാപം. ബൈപോസ്റ്റ് വന്നതല്ല. ജനിച്ചപ്പോൾ തന്നെ പാപപ്രകൃതി നമ്മളോടുകൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. കൊണ്ടാണ് എല്ലാവരും ഇരട്ടക്കുട്ടികളായിട്ടാണ് ജനിച്ചതെന്ന് പറയാൻ. മത്തായി കുട്ടി പ്ലസ് കുസൃതി കുട്ടി, മറിയ കുട്ടി പ്ലസ് കുസൃതി കുട്ടി. കണ്ട കുട്ടിയാണ് കണ്ടപ്പോൾ എല്ലാവരും എടുത്ത് രാരി രാ എന്നൊക്കെ പറയുന്നത്. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അതിനോടൊപ്പമാണ് ജനിച്ചത് ഈ പാപപ്രകൃതി. കുട്ടി വഴക്ക്, ചവിട്ട്, തൊഴി, ഞാനത് വലുതായിക്കോട്ടെ, എല്ലാവരും തൊഴിച്ചോളാം ഇടിച്ചോളാം. അത് വളരുന്നതിനനുസരിച്ച് തന്നെ പാപപ്രകൃതിയും വളരും. 51 സങ്കീർത്തനം 4 വാക്യത്തിൽ പറയുമ്പോൾ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. 5 വാക്യം കർമ്മപാപമാണ്, ജന്മപാപമാണെങ്കിൽ 4 വാക്യം കർമ്മപാപമാണ്. 3 വാക്യത്തിൽ വരുമ്പോൾ, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിൽ ഇരിക്കുന്നു. കൂടെ ജനിച്ച പാപം, വളരുന്ന പാപം, മുമ്പിൽ ഇരിക്കുന്ന പാപം. 65 സങ്കീർത്തനം 3 വാക്യത്തിൽ, എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു. 40 സങ്കീർത്തനം 12 വാക്യത്തിൽ, അത് എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരി എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. 38 സങ്കീർത്തനത്തിൽ, അതെൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ക്രമാനുഗതമായി പാപപ്രകൃതി വളർന്ന് നമ്മുടെ പ്രകൃതിയെ നമ്മെ തന്നെ മലീമസമാക്കും. പാപം സാർവത്രികമാണെങ്കിലും പാപത്തോടുള്ള മനുഷ്യൻ്റെ മനോഭാവം വിഭിന്നമാണ്. ചില ആളുകൾക്ക് പാപം ഒരു തമാശ, കളി, രസം, നേരം പോക്കാണ്. വേറെ ചിലർക്കത് ഗുരുതരമാണെന്നറിയാമെങ്കിലും നിർത്തുവാൻ കഴിയാതെ അവരെ പാപപ്രകൃതിയിൽ തുടരുന്നു. മറ്റു ചിലർ നിരീശ്വരവാദികളായി കഴിയുന്നു. ദൈവമില്ല, സ്വർഗമില്ല, നരകമില്ല, ഭൂതമില്ല, പിശാചില്ല, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഈ വിധത്തിൽ പാപത്തിൽ ലയിച്ച് രസിച്ച് പോകുന്നു. പരിണത ഫലങ്ങളെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തവരായി. ഒരു പന്നിക്കുട്ടിയും ആട്ടിൻകുട്ടിയും ചള്ളക്കുഴിയിൽ വീണാൽ ആട്ടിൻകുട്ടിക്ക് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ആഗ്രഹമാണ്. ഞാൻ മനഃപൂർവ്വം വീണതല്ല, പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ വീണുപോയി. എന്നെ രക്ഷിക്കണമേ, രക്ഷിക്കണമേ എന്നത് കേണ അപേക്ഷിക്കും. അതിനെ കരയ്ക്ക് കയറ്റി വിട്ടാൽ അപ്പോഴും അതിന് സ്വസ്ഥതയില്ല. കയ്യാലയിലോ ഭിത്തിയിലോ വൃക്ഷത്തിലോ ഉരുമി ഉരുമി അത് നന്നാകുവാൻ ശ്രമിക്കും. എന്നാൽ പന്നിക്കുട്ടിയുടെ പ്രകൃതി നേരെ വിരുദ്ധമാണ്. അതിനകത്ത് വീണാൽ അതിൽ വലിയ സന്തോഷമാണ്. എന്തൊരാനന്ദം, എന്താനന്ദം, എനിക്ക് എന്താനന്ദം, അത് പാടി സന്തോഷിക്കും. അതിനെ കരയ്ക്ക് കയറ്റി വാം വാട്ടർ കുളിപ്പിച്ച് പോൺസ് പൗഡറും കുട്ടിക്കുറയും നിവ്യ ക്രീമും കൊടുത്ത് ചുണ്ടിന് ലിപ്സ്റ്റിക്കും അടിച്ച് വിട്ടാലും 10 മിനിറ്റിനകം ആ ചള്ളക്കുഴിയിൽ തിരിച്ച് വീഴുന്നതാണ് പന്നിക്കുട്ടിയുടെ പ്രകൃതി. രണ്ടും ഒരേ പ്രായക്കാരാണെങ്കിലും പ്രകൃതി രണ്ടാണ്. കർത്താവിൻ്റെ സഭയെ കർത്താവ് വിളിച്ചത് ചെറിയ പന്നിക്കൂട്ടമേ എന്നല്ല, ആട്ടിൻകൂട്ടമേ എന്നാണ്. ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടമായിരിക്കുന്നതിൽ അഭിമാനമുള്ളവർ ദൈവത്തെ സ്തുതിക്കേണ്ടതില്ല. പാപം സംഭവിക്കാം, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം. എന്നാൽ ആ വീണ തെറ്റിനകത്ത് ലയിച്ച് രസിച്ച് ഉരുണ്ട് നീതീകരിപ്പാൻ ശ്രമിക്കാതെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്ക് കരുണ ലഭിക്കും. വിശുദ്ധീകരണം പ്രാപിച്ച് ജീവിതയാത്ര തുടരുക, ഇതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതോടുള്ള ബന്ധത്തിൽ അപ്പോസ്തല പ്രവർത്തികൾ 8-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കൂ. Acts 8:20-21. ശിമോനോട് പത്രോസ് പറയുന്ന ഒരു വാചകം. അവനോട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. അടുത്ത വാക്യം നിന്റെ ഹൃദയം ദൈവസ്ഥലത്തിൽ നേരുള്ളതല്ലായി കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. അടുത്ത വാചകം നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും നിന്റെ ഹൃദയ നിരൂപണം ക്ഷമിച്ചു കിട്ടും എന്നെഴുതിയിട്ടില്ല, അവിടെ ഒരു പക്ഷേ പ്രയോഗം എഴുതിയിരിക്കുന്നു. ഈ പക്ഷേ അവിടെ വരാൻ കാരണം എന്താണെന്നാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ. നമ്മൾ ആദ്യം വായിച്ച കുറിവാക്യം എന്തുവാ? എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവനെ ശുമരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് പക്ഷേ കരുണ ലഭിക്കും എന്നല്ല എഴുതിയിരിക്കുന്നത്. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. പക്ഷെ ഇവിടെ ഈ പക്ഷേ വരാൻ കാരണം എന്താ? കൺഫസ് യുവർ സിൻ, ഫോർസേക്ക് യുവർ സിൻസ്. ഹോ സക്താഹേ മേ ബി ദ ലോർഡ് മേ ഫോർ ഗിവ് യു. എന്തുകൊണ്ട് സംഭവിക്കുന്നു? നിന്റെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കുമെന്നല്ലേ യേശയ്യ പ്രവചനത്തിൽ വായിക്കുന്നത്? രക്താംബരം പോലെ ആയിരുന്നാലും ഹിമം പോലെ, അതെ, അത് പഞ്ഞു പോലെ ആയിത്തീരുമെന്നല്ലേ എഴുതിയിരിക്കുന്നത്? പുതിയ നിയമത്തിൽ യോഹന്നാന്റെ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ അത് നമുക്ക് കരുണ ലഭിക്കുമെന്നും അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്ന് എത്ര ഡെഫിനറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നു. വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്നല്ലേ എഴുതിയിരിക്കുന്നത്? അങ്ങനെ യെശയ്യാപ്രവചനത്തിലും യോഹന്നാന്റെ 1-ാം ലേഖനത്തിലും ഒക്കെ അഷുറൻസ് കൊടുക്കുമ്പോൾ പുതിയ നിയമത്തിൽ അപ്പോസ്തലൻ പറയുന്നു, നിന്റെ ഹൃദയം നേരുള്ളതല്ല മോനെ, നീ വഷളത്വം വിട്ടാലും മാനസാന്തരപ്പെട്ടാലും കർത്താവിനോട് പ്രാർത്ഥിച്ചാലും ഒരു പക്ഷേ നിന്റെ പാപം ക്ഷമിച്ച് ലഭിക്കും. ഈ പക്ഷേ പ്രയോഗത്തിൻ്റെ സാങ്കത്യം എന്തെന്നാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത്. ഏറ്റുപറഞ്ഞാലും ക്ഷമിക്കാത്ത പാപങ്ങളുണ്ട്. കൺഫസ്ഡ്, ഫോർസേക്കൺ. വൈ? വാട്ട് ഹാപ്പൻസ്? വൈ? വിശുദ്ധ വേദപുസ്തകത്തിൽ ഞാൻ പാപം ചെയ്തെന്ന് സമ്മതിച്ചിട്ടുള്ള 7 പേരുണ്ട്. ശ്രദ്ധിക്കൂ, 5 പേർക്കും ഗുണം വന്നിട്ടില്ല, 2 പേർക്കേ ക്ഷമ കിട്ടിയുള്ളൂ. 7 persons confessed their sins. 5 of them did not get forgiveness. Only 2 persons got forgiveness. പക്ഷേ ക്ഷമിക്കും. ആ 7 പേരെ ഒന്ന് അവതരിപ്പിക്കുകയാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുൻപാകെ ചെയ്യാൻ പോകുന്ന ശുശ്രൂഷ. സെവൻ പേഴ്സൺസ്, സെവൻ കൺഫഷൻസ്, ഐ ഹാവ് സിൻഡ് എന്ന് പറഞ്ഞ് ഏഴ് പേര്. നമ്പർ വൺ, ലെസൺ നമ്പർ വൺ, എല്ലാവരും നോക്കൂ. ദ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 9:27, പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിക്കൂ. എക്സോഡസ് ചാപ്റ്റർ 9:27. അപ്പോൾ ഫറവോൻ ആളയച്ചു, മോശെ അഹരോനെ വിളിപ്പിച്ച് അവരോട്, ഈ പ്രാവശ്യം ഞാന് പാപം ചെയ്തു, യഹോവ നീതിയുള്ളവൻ, ഞാനും എന്റെ ജനവും ദുഷ്ടന്മാർ. ഐ ഹാവ് സിൻഡ് എന്ന ആദ്യം ബൈബിളിൽ ഏറ്റു പറഞ്ഞ ഒരു മനുഷ്യൻ ഫറവോനാണ്. പക്ഷെ അവന്റെ പാപത്തിന് ക്ഷമ കിട്ടിയില്ല. കൺഫഷൻ ഓഫ് സിൻ, പ്രാർത്ഥന ആവശ്യപ്പെട്ടു. പക്ഷേ അവൻ ആ ചെങ്കടലിൽ അതിദാരുണമാം വിധം മുങ്ങിപ്പോയി. അവന്റെ ഹൃദയത്തിന്റെ കാഠിന്യം ശ്രദ്ധിക്കൂ. ദൈവജനമായ ഇസ്രയേൽ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, വാഗ്ദത്ത മശിഹയെ ലോകത്തിലേക്ക് പ്രദാനം ചെയ്യുവാൻ, സത്യാരാധന ലോകത്തിൽ നിലനിർത്തുവാൻ, ദൈവത്തിന്റെ ചട്ടങ്ങളും കൽപ്പനകളുമായി വചനങ്ങൾ എഴുതി സൂക്ഷിക്കുവാൻ, ദൈവത്തിന് സാക്ഷികളായി തീരുവാൻ ചതുർവിധ ഉദ്ദേശത്തോടുകൂടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രയേൽ, എന്റെ പുത്രൻ എന്റെ ആദ്യജാതൻ തന്നെ എന്ത് ചെയ്യും പറഞ്ഞു. എന്നാൽ ആ പുത്രൻ വെറും പുത്രനല്ല. പുറപ്പാട് 4:22 ഇസ്രയേൽ ഈസ് മൈ സൺ, മൈ ഫസ്റ്റ് ബിഗോട്ടൻ എന്ന് പറയുമ്പോൾ, യിരെമ്യാ പ്രവചനം 31:20 വരുമ്പോൾ അവിടെ ചില വിശേഷണപദം നോക്കി, ജലമയ 31:20, ദൈവം എന്താ പറയുന്നത് ഇസ്രയേലിനെ കുറിച്ച്, 31:20, സ്നേഹം കൂടുമ്പോൾ വെറും പുത്രൻ എന്നല്ല വിളിക്കുന്നത്, പിന്നെ എന്തൊരു പുത്രനാ, എന്റെ വാത്സല്യ പുത്രൻ. അടുത്തത് ഓമനക്കുട്ടി എന്നൊക്കെ വിളിക്കാറില്ലേ, ഓമനക്കുട്ടി അല്ലയോ, വാത്സല്യ പുത്രനല്ലയോ. അടുത്തത് ഞാൻ അവന് വിരോധമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെയും കുരുത്തക്കേട് കാണിക്കുമ്പോ എനിക്ക് ദേഷ്യം വന്ന് വല്ലതൊക്കെ ഞാൻ പറയും, എങ്കിലും എന്റെ ഓമനക്കുട്ടി, എന്റെ വാത്സല്യ പുത്രൻ, എനിക്ക് അവനെ കുറിച്ച് സ്ഥായി തോന്നുന്നു. ഇങ്ങനെ സ്ഥായിയുള്ള ഒരു പിതാവിന്റെ മുൻപിലാണ് ഇന്ന് രാത്രി നമ്മൾ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പാപങ്ങൾക്കൊത്തവണ് അവൻ നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ് അവൻ നമ്മോട് പകരും. ഈ വാത്സല്യ പുത്രനെ, ഈ ഓമനക്കുട്ടിയെ, ഈ ആദ്യജാതനെ, ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രയേലിനെ നിഷ്കരുണം പീഡിപ്പിച്ച് ആദ്യജാതേ ജനിക്കുന്ന കുഞ്ഞാൺ കുഞ്ഞാണെന്ന് അറിഞ്ഞാല് പ്രസവ സമയത്ത് തന്നെ കൊന്നുകളയുവാൻ തക്കവണ്ണം ഇസ്രയേലിലെ സൂതികർമ്മിണികൾക്ക് കൽപ്പന കൊടുത്ത ഇവനെ, മാത്രമല്ല വലിച്ചെറിഞ്ഞ് ചെങ്കടലിൽ നീലനദിയിൽ എറിഞ്ഞു കളയുവാൻ കൽപ്പന കൊടുത്ത ഇവന്റെ പാപം അതികഠിനമായിരുന്നു. അതികഠിനമായ ഈ പാവി ദൈവസന്നിധിയിൽ അവന്റെ ഒന്നിന് പുറകെ ഒന്നായി ബാധകൾ വന്നപ്പോൾ അവൻ പറയുന്നു, ദേശുമാരെ വാ ഒന്ന് പ്രാർത്ഥിക്കുക, ഞാൻ ജനത്തെ വിട്ടയക്കാം, ഞാൻ പാപം ചെയ്തു പോയി, പാപം ചെയ്തു പോയി. പക്ഷെ അവന്റെ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനുള്ള മനസ്സല്ല, മാത്രമല്ല ഈ ദൈവത്തോട് സ്വയം പ്രാർത്ഥിക്കാനുള്ള മനസ്സല്ല, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, ബാധ മാറണമെന്നൊരൊറ്റ ഉദ്ദേശമല്ലാതെ ദൈവത്തെ സേവിക്കണമെന്ന ഉദ്ദേശമല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പല ആളുകൾക്ക് ഇത് മാത്രമേ ഉള്ളൂ, ദൈവത്തെ ആവശ്യം എന്താണെന്നറിയാമോ? ഇമിഗ്രേഷൻ ശരിയാവണം, വിസ ശരിയാവണം, ജോലി ശരിയാവണം, പിള്ളേരുടെ കല്യാണം നടക്കണം, കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം ദൈവം, നിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല ദൈവത്തെ, നീ ദൈവത്തിന്റെ അനുഗ്രഹമല്ല ചോദിക്കേണ്ടത്, ദൈവത്തെയാണ് ചോദിക്കേണ്ടത്. യു നീഡ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. ഫറവോ ഡിഡ് നോട്ട് വാണ്ട് ടു സെർവ് ഗോഡ്, ബട്ട് ഹി വാണ്ടഡ് ഓൺലി ദ ബ്ലെസ്സിംഗ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അനുഗ്രഹം മതി, ദൈവത്തെ വേണ്ട. അങ്ങനെയുണ്ടെങ്കിൽ നിന്റെ നിന്റെ ഏറ്റുപറച്ചിൽ അംഗീകരിക്കപ്പെടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്ത്രീധനം മുഴുവനും ഇനി തന്നേരെ, പെണ്ണിനെ വേണ്ട എന്ന് പറയുന്നവനെ ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടത്? അല്ലേ, ചെറുക്കനെ വേണ്ട, ചെറുക്കന്റെ സ്വത്ത് മൊത്തം മതി എന്ന് പറയുന്നവരെ മറ്റേ അതിനുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, പല ആളുകൾക്കും ദൈവത്തെ വേണ്ട, ദൈവത്തിന്റെ അനുഗ്രഹം മതി. ഈ രാത്രി ശാന്തമായി നമുക്കൊന്ന് പരിശോധിക്കാം. Do we really need God? Or do we need only His blessings? Affliction maari kittuka, rogathinu saukhyam veruka, vedana maari kittuka, baadha maari kittuka, ee chindayilalla nam devathe sevikkanathu. Namukku aavashyam kevalam anugrahangalum rogasaukhyam alla, adokke randamathe moonamathe kaaryam, onnaamu nammude aavashyam nammude devathe sevikkennulladhaan. Praise the Lord. Ente devathod aduthirikkunna enikku nallathu. അങ്ങനെ ദൈവത്തെ സേവിക്കുവാൻ മനസ്സില്ലാതെ ബാധ മാറുവാനായി മാത്രം ആഗ്രഹിച്ച എ ഹാർഡ് ഹാർട്ടഡ് മാൻ. അവൻ്റെ മനോഭാവം വെളിപ്പെടുന്ന 8:9 ഒരു വാക്യമുണ്ട്. 8:9 എക്സോഡസ് 8:9 8:9 വാക്യം വായിച്ചു നോക്കി. യെസ്, എപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് സമയം നിശ്ചയിച്ചാലും ഉടനെ അവൻ പറഞ്ഞ മറുപടി എന്തുവാ? നാളെ. അവൻ്റെ മനോഭാവം മനസ്സിലായോ? പ്രാർത്ഥിക്കണമെന്ന് പലപ്പോഴും ഇവലേശ്വരനെ വിളിച്ചു പറയും. ഒരു പ്രാവശ്യം മോശ പറഞ്ഞു, തവള നീങ്ങാൻ പ്രാർത്ഥിക്കാം, പക്ഷേ റൈറ്റ് ടൈം പറ, അപ്രോപ്രിയറ്റ് ടൈം പറയാൻ പറഞ്ഞപ്പം ഇവൻ പറയാ, ഒരു ദിവസം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെന്ന്. നമ്മൾ മുറിക്കകത്തോട്ട് കയറുമ്പം ഒരു മാക്രി, ഒരു തവള കിടന്നാൽ നമ്മളതിൻ്റെ അതിനെടുത്ത് ഉമ്മ വെക്കൂ, അതിൻ്റെ കൂടെ നടക്കുവാനോ വസിക്കുവാനോ ആഗ്രഹിക്കുമോ? ഇതൊന്നാണോ രണ്ടാണോ മൂന്നാണോ? മുറി മുഴുവൻ തവള, ദേഹം മുഴുവനും തവള. എന്നാൽ ഇന്നൊന്നും വേണ്ട, പോയി കിടക്കാമെന്ന് വിചാരിച്ചപ്പോൾ ബെഡ്റൂം മൊത്തം തവള. എന്നാൽ പോയി കുളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ വെള്ളം കോരി ഒഴിക്കുന്ന തവള. എന്നാൽ കുളിക്കേണ്ട വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ മാവ് കുഴയ്ക്കുന്ന തൊട്ടിയിലും തവള. ഇത്രയും തവള കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ പെട്ടെന്ന് നീങ്ങാനല്ല, ഉടനെ പ്രാർത്ഥിക്കാനല്ല. അപ്പോഴെപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് ഈ തവള ദേഹത്ത് കയറുമ്പോഴും പറയാം, നാളെ ഒരു ദിവസം കൂടെ തവളയുടെ കൂടെ ഞാനെന്ന് കിടന്നാലും മോൻ ചത്താലും മരുമോടെ ദുഃഖം കാണണമെന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഇവിടെ ഒരു നിമിഷം രണ്ട് തവള നമ്മുടെ റൂമിൽ ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും കയറാൻ ആഗ്രഹിക്കുന്നില്ല. അത്ര ഹാർഡ് ഹാർട്ടഡ് മാൻ. അവൻ്റെ ആ പറച്ചിലിന് അതേ പരിഹാരം ഉണ്ടായില്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, കൺഫെഷൻ വിതൗട്ട് സിൻസിയറിറ്റി ദൈവം അംഗീകരിക്കുകയില്ല. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതാണെങ്കിൽ മാത്രമേ നിന്റെ ഏറ്റുപറച്ചിൽ അംഗീകരിക്കപ്പെടുകയുള്ളൂ. എഴുതപ്പെട്ട പ്രമാണങ്ങളിൽ വെച്ചല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് പെന്തക്കോസ്തല എന്നാണ്. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന കഴുകണമേ, ശുദ്ധീകരിക്കണേ, ശുദ്ധീകരിക്കണേ, കുറവ് പറ്റിപ്പോയി, ഇത് ഒരു റെക്കോർഡിങ് പോലെ പോയാൽ നമ്മുടെ പാപങ്ങൾക്ക് ശുദ്ധീകരണം ഉണ്ടാവുകയില്ല. തൻ്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിപ്പാനും സമ്പൂർണമായി സമർപ്പിക്കുവാനുമുള്ള ഹൃദയവും മനോഭാവവും ഉണ്ടെങ്കിൽ കൺഫെഷൻ വിത്ത് സിൻസിയറിറ്റിയും വിതൗട്ട് സിൻസിയറിറ്റിയും കാണുന്ന കണ്ണുകളാണ് നമ്മുടെ ദൈവത്തിൻ്റെ കണ്ണുകൾ, ദൈവത്തിൻ്റെ സ്തോത്രം. ഇതിൽ കൂടുതൽ ആ ഭാഗം വിവരിപ്പാൻ എനിക്ക് സമയം ഇല്ലാത്തത് കൊണ്ട് സെക്കൻഡ് പേഴ്സൺ ഹു സെഡ് ഐ ഹാവ് സിൻഡ്, നമ്പേഴ്സ് 22:34. സംഖ്യാപുസ്തകം 22:34 വാക്യത്തിൽ അടുത്ത ഒരാൾ പറയുന്ന കാണാം. നമ്പേഴ്സ് 22:34 പ്ലീസ്. ബിലയാം യഹോവയുടെ ദൂതനോട് ഐ ഹാവ് സിൻഡ് എന്ന് ബൈബിളിൽ ഏറ്റുപറഞ്ഞ രണ്ടാമത്തെ പേഴ്സണാണ് ബിലയാം. ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അടുത്തത്, ആ നീ എനിക്കെതിരായി വഴിയിൽ നിന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതാ ഒരു ബിലയാമിനെ കാണും, ഐ ഹാവ് സിൻഡ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ മനുഷ്യൻ. ഇവൻ ആരാ? ഫറവോൻ ഒരു ഹാർഡ് ഹാർട്ടഡ് മാൻ ആയിരുന്നെങ്കിൽ ഇതൊരു ഡബിൾ മൈൻഡഡ് മാനാണ്. ഒരു സ്ഥലത്ത് ഒരു നിലയിൽ അഭിനയിക്കും, മറുഭാഗത്ത് വേറെ നിലയിൽ അതുപോലെ നിറം മാറി അഭിനയിക്കുന്ന ഒരു വല്ലാത്ത പ്രവാചകൻ. 22:18 നോക്കൂ. ഇവന്റെ ഉറച്ച തീരുമാനം നോക്കൂ. ബിലയാമായി ബാലാക്ക് അയച്ച ഭൃത്യന്മാരെ കണ്ടപ്പോൾ അവൻ പറയുന്നത് എന്താ? ആ യെസ്, ബാലാക്ക് രാജാവ് തന്റെ ഗ്രഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ചെയ്യുവാൻ എനിക്ക് ഹിന്ദു. ഇത് ഞാൻ വേദപുസ്തകം വായിച്ചതിൽ ഇതിനേക്കാൾ വലിയൊരു തീരുമാനം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. December 31 രാത്രിയിലാണ് ഒരുപാട് തീരുമാനങ്ങൾ, പക്ഷെ ഇങ്ങനൊരു തീരുമാനം ഞാൻ കണ്ടിട്ടില്ല. എന്റെ വട്ടി നിറയെ, ചട്ടി നിറയെ, കൊട്ട നിറയെ, പെട്ടി നിറയെ വെള്ളിയും പൊന്നുമല്ല, ബാലാക്ക് രാജാവ് പാർക്കുന്ന രാജാവിന്റെ രാജകൊട്ടാരം, പാലസിന്റെ ഓരോ മുറികളും നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് ഓഫർ ചെയ്താലും എന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നത് ഒഴികെ ഇടത്തോട്ടോ വലത്തോട്ടോ ഏറെയോ കുറയോ ചെയ്യുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞവൻ വായികൊണ്ടത് പറഞ്ഞെങ്കിലും അന്തരംഗത്തിൽ എന്താ ഇരുന്നതെന്ന് 2500 കഴിഞ്ഞ് വെളിപ്പെട്ടു. Second Peter 2:15 വെളിപ്പെട്ടത് വായിച്ചു നോക്കൂ. 2 Petros 2:15 വാക്യം വായിച്ചു നോക്കൂ. Second Peter 2:15 തെറ്റി വഴിയിൽ നടന്നു, അനീതി അനീതിയുടെ കൂലി കൊതിച്ചു. ആ ആ തന്റെ അകൃത്യത്തിന് ശാസന കിട്ടി. അവന്റെ അന്തരംഗത്തിൽ അനീതിയുടെ കൂലി കൊതിക്കുകയായി. വായികൊണ്ട് ഇത്ര വീമ്പടിച്ച് ശക്തിയോടെ അവൻ സംസാരിച്ചു. ദ്രവ്യാഗ്രഹത്തിന്റെ ലാഞ്ചന പോലും എന്നിലില്ല. ബാലാക്ക് രാജാവിന്റെ ഗ്രഹം നിറയെ വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും ഞാൻ ദൈവ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ലെന്ന് പറഞ്ഞവന്റെ അന്തരംഗത്തിലെ ഉണ്ടായിരുന്ന ചിന്ത 2000 വർഷം കഴിഞ്ഞ പ്രവാചകന് വെളിപ്പെട്ടെങ്കിൽ എന്റെ സഹോദരി സഹോദരന്മാരെ, മൂടി വെച്ചതൊന്നും വെളിച്ചത്ത് വരാതിരിക്കയില്ല. ഹൃദയങ്ങളെ ഉൾപ്പൂവിളയുമാരായിരുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ മുൻപിൽ ഇന്ന് രാത്രി നമ്മൾ കൂടി വന്നിരിക്കുന്നു. അത്ര ശക്തമായി ഒരു സ്ഥലത്ത് ഒരു നിറം. കം ബാക്ക് ടു നമ്പേഴ്സ് 22:19. അപ്പോൾ അദ്ദേഹത്തിന്റെ അവന്റെ ആഗ്രഹം എന്താ? 22:19 എന്ന് വായിച്ചു നോക്കൂ. ആ എന്നറിയട്ടെ. ആ പറഞ്ഞു പിന്നെ. ആ മതി, എല്ലാവരും ഒന്നിരുന്നേ, ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോട്ടെ. പ്ലീസ് വെയിറ്റ് ചെയ്യും. ആ പ്രെയർ റൂമിലോട്ട് കയറി. അപ്പോൾ പൊതുജനങ്ങൾക്ക് എന്തോ തോന്നി, എന്തോ ഒരു നല്ലൊരു ദൈവദാസൻ, ദൈവത്തോട് അരുളപ്പാട് ചോദിക്കാതെ ഇടത്തോട്ടും വലത്തോട്ടും പോകാതെ പ്രാർത്ഥനയിൽ ഒരു ഒരു പ്രയർഫുൾ മാൻ, നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യൻ. പക്ഷെ എന്താ പ്രാർത്ഥിച്ചതെന്ന് ആരും കണ്ടില്ല. വെളിയിലിരുന്ന് വെയിറ്റ് ചെയ്തവർ ആരും കണ്ടില്ല. അവൻ പ്രാർത്ഥിച്ചത് എന്തായിരുന്നു എന്ന് പത്രോസിനെ വെളിപ്പെട്ടത്. താവേ, നാല് കാശ് കിട്ടാനുള്ള വഴി മുടക്കല്ലേ, മുടക്കല്ലേ, മുടക്കല്ലേ. അവന്റെ അന്തരംഗം അങ്ങനെയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, പഴയ കാലത്ത് കുരങ്ങിനെ പിടിക്കാൻ മരിക്കുവാൻ ഉപയോഗിച്ച മെത്തേഡ് ഇന്നത്തെ പോലെ ഷൂട്ടിംഗ് സിസ്റ്റം ഒന്നുമല്ല. കുരങ്ങുകൾ, കരിങ്കുരങ്ങുകൾ ഓടി ഇങ്ങനെ നടക്കുമ്പോൾ നാളികേരം കൊണ്ടുവന്ന് അല്ലെങ്കിൽ തത്തുല്യമായ പദാർത്ഥം കൊണ്ടുവന്ന് ഉപരിതലം കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് കുരങ്ങ് നോക്കിയിരിക്കുമ്പോൾ മൃദുലമായ ആഹാര പദാർത്ഥങ്ങൾ ഇതിൽ ഇൻസെർട്ട് ചെയ്യും. ഇൻസെർട്ട് ഇങ്ങനെ കുരങ്ങിനെ കാണിക്കും, ഇതിനകത്തോട്ടിടും. കുരങ്ങിനെ കാണിക്കും, ഇതിനകത്തോട്ടും. പിന്നെ തൊടല് കൊണ്ട് ഈ നാളികേരങ്ങൾ കെട്ടിവെച്ചിട്ട് വേട്ടക്കാരെല്ലാം ദൂരവേ മാറി നിൽക്കും. കുരങ്ങൾ ഇങ്ങനെ ആർത്തിയോടെ നിൽക്കുകയോ, ഓടി കുരങ്ങൾ വരും. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ബേസിസിൽ ആദ്യം വരുന്ന കുരങ്ങ് ആദ്യം കൈയിടും. കൈയിട്ടിട്ട് പലഹാരം എടുത്ത് വെളിയിലോട്ട് പിടിക്കുമ്പോൾ വെളിയിലോട്ട് കൈ വരുന്നില്ല. എന്നാ സംഭവിച്ചു? ഈസിയായിട്ട് നിഷ്പ്രയാസം ഉള്ളിലേക്ക് ഇൻസെർട്ട് ചെയ്തിരിക്കുന്ന ഈ കൈകൾ വെളിയിൽ വരാതിരിക്കാൻ കാരണം എന്താണെന്ന് ബുദ്ധിയുള്ളവർക്കറിയാം. എന്താ ആദ്യം പോയപ്പോൾ സ്ട്രെയിറ്റ് ആയി, ഇപ്പൊ കയ്യിലെ ഇതാണ്. അത് പിടിയോടെ പിടി പിടി പിടി, എത്ര പിടിച്ചാലും വരുന്നത്. ആ സമയം നോക്കിയാണ് വേട്ടക്കാർ വരുന്നത്. വേട്ടക്കാർ വരുമ്പോൾ ഒരു തീരുമാനം ഈ കുരങ്ങ് ചെയ്യണം. ഒന്നുകിൽ വിട്ടേ ചോടണം, അല്ലെങ്കിൽ രക്തസാക്ഷിയായിട്ട് മരിക്കണം. കുരങ്ങുകളുടെ ചരിത്രത്തിൽ ഇന്ന് വരെ വിട്ടേച്ചോറ് ഒറ്റ കുരങ്ങ് കൂടിയിട്ടില്ല. ഞാൻ ചാകണ്ടി വന്നാലും പിടിപിടത്തില്ല. ഇതിന്റെ പേരാണ് മലയാള ഭാഷയിൽ മർക്കടമുഷ്ടി. ഇതെല്ലാ സഭകളിലും ഇങ്ങനെയുള്ള ആളുകളുണ്ട്. മർക്കടമുഷ്ടി, മർക്കടമുഷ്ടി, കുരങ്ങിന്റെ കൈ എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ ദൈവമക്കളെ, മണ്ണേ പ്രതി മാണിക്യം വിടിയാത്തവരാണ് ദൈവമക്കൾ. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. അപ്പോൾ പുറമേ നോക്കിയാൽ എന്തോ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ, അകമേയോ അവന്റെ കയ്യിൽ ഇത് നിറഞ്ഞിരിക്കുന്നു. നോക്കൂ എത്ര നല്ല പ്രവാചകൻ. 23:9 നമുക്കെല്ലാം ഓർമ്മയുള്ളത്, ഇതാ തനിച്ച് വാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ആഭിജാവാരി ഇസ്രയേൽ ഫലിക്കയില്ല. ആ പ്രവാചകൻ, അത്യുഗ്ര പ്രവാചകൻ പറയുന്നു, രാജാവേ ഞാൻ എത്ര പ്രവചിച്ചാലും എത്ര ശപിച്ചാലും ഇവർക്ക് ഈ ലക്ഷണവിദ്യ കൊണ്ടോ മന്ത്രവാദം കൊണ്ടോ നിന്റെ ജനത്തെ ജനത്തെ നശിപ്പിക്കാൻ പറ്റുകയില്ല. ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഇവർ വേർപാടും വിശുദ്ധിയും പാലിക്കുന്ന ഒരു കൂട്ടമാണ്. ദൈവമക്കൾ നന്നായി മനസ്സിലാക്കണം, അത്യുന്നതന്റെ മറവിൽ നീ വസിക്കുന്നിടത്തോളം, സർവശക്തിന്റെ നിഴലിൻ കീഴിൽ നീ പാർക്കുന്നിടത്തോളം, അത്യുന്നത ദൈവത്തെ സേവിക്കുന്നിടത്തോളം കാലം ലോകം മുഴുവനും മന്ത്രവാദം ചെയ്താലും നിന്നെ കേൾക്കുകയില്ല. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്റെ കസേര മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല. ആസ് ലോങ് ആസ് യു ആർ ഇൻ ദ ഗ്രേസ് ഓഫ് ഗോഡ്, വേർപാടിന്റെയും വിശുദ്ധിയുടെയും അതിർവരമ്പിനുള്ളിൽ നിൽക്കുന്നിടത്തോളം കാലമെന്ന് ഉഗ്രമായി പ്രവചിച്ച പ്രവാചകന്റെ ടെമ്പററി ഡ്യൂട്ടി കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്ന് കേൾക്കണമോ? സംഖ്യ 25:1 ഒന്ന് വായിച്ചു നോക്കൂ. ഇവന്റെ സ്പെഷ്യൽ ഡ്യൂട്ടി കഴിഞ്ഞ്, വിസിറ്റിംഗ് കഴിഞ്ഞ് അവരൊറ്റ പോക്ക് പോയി. സംഭവിച്ചതെന്താ? ആ പരസംഗം ചെയ്തു മോവാബ്യ സ്ത്രീകളുമായി. അടുത്ത വാക്യം, ആ വിളിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. നോക്കൂ, ഇവന്റെ പോക്ക് കഴിഞ്ഞപ്പോൾ മോവാബ്യ സ്ത്രീകൾ ഇസ്രയേലിലെ കൂടാരങ്ങളിൽ വരുന്നു. അവർ പാപത്തിൽ വീഴുന്നു. അതോടൊപ്പം പരസംഗം ചെയ്യാൻ തുടങ്ങിയതോടൊപ്പം വിഗ്രഹാർപ്പിതം തിന്നുവാൻ തുടങ്ങി. സംഭവിച്ചത്, ഈ വേല ആരെ ഒപ്പിച്ചു കൊടുത്തത്? മനസ്സിലായോ? അത് ലോകത്തിലൊരു മനുഷ്യനും 65 പുസ്തകം വായിച്ചാലും ഉൽപ്പത്തി മുതൽ യൂദാ വരെ നിങ്ങൾക്ക് പിടികിട്ടത്തില്ല. 66-ാമത്തെ പുസ്തകത്തിൽ ഒരു വെളിപ്പാടുകാരനായി യോഹന്നാൻ ഉപദേശിക്കുക, അത് വെളിപ്പെട്ടു. 2:14 റവലേഷൻ chapter 2 verse 14 ഈ വേല ഒപ്പിച്ചേച്ച് പോയവൻ ആരാണെന്ന് റവലേഷൻ 2:14 വെളിപ്പെട്ട് കിട്ടി. ആ കുറ്റം പറവാനുണ്ട്, ആ തിന്നേണ്ടതിനും ആചരിക്കേണ്ടതിനും, ആ ആ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ആരാണ് ആചരിക്കുന്നത്? ആ കള്ളി പുറത്തായി. എത്ര ഗൂഢമായി നീ മൂടി വെച്ചാലും പ്രിയ സഹോദര സഹോദരി, തക്ക സമയത്ത് സത്യം വിളി വന്നേ മറ്റുള്ള രാജാവേ, ഞാൻ ശപിച്ചാലും അവർ ശപിക്കപ്പെടുകയില്ല, ഒറ്റ വഴിയേ ഉള്ളൂ, വേർപാടിനെ വിശുദ്ധിയുടെ മതിൽക്കെട്ട് തകർക്കൂ, മോവാബ്യ സ്ത്രീകളെ ഇതിനകത്തേക്ക് കെട്ട് അഴിച്ചങ്ങ് വിട്ടുകൊള്ളൂ, കുറെ കഴിയുമ്പോൾ ഇവർ പാപത്തിലകപ്പെടും. അതുപോലെ സംഭവിച്ചു. ഇതാ മോവാബ്യ സ്ത്രീകളെ യഥേഷ്ടം കെട്ടിയടച്ച തോട്ടമായ ദൈവസഭ മതിൽക്കെട്ടിന്റെ അത് പൊളിച്ച് അവരകത്തേക്ക് വന്നു. പാപം ചെയ്യാനായിട്ടൊരു പ്രേരണ ലഭിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീകൾ പറഞ്ഞു, ഇത്രയും ആയില്ലേ, വാ നമ്മുടെ ഞങ്ങളുടെ കൂടെ അമ്പലത്തിലൂടെ വാ, അമ്പലത്തിലോട്ട് ചെന്ന് കുറച്ചു നേരം നോക്കി നീ പവിത്രങ്ങൾ പറഞ്ഞു, ഇവിടം വരെ വന്നില്ലേ, ഒന്ന് തൊഴുതേച്ചോ. തൊഴുത് കഴിഞ്ഞപ്പോൾ പവിത്രങ്ങൾ പറഞ്ഞു, നീ ഇച്ചിരി തിരുവത്താഴം തിന്നേച്ചു, അവരുടെ പ്രസാദമേ. മനസ്സിലായി, ഞാൻ നമ്മുടെ ഭാഷയൊക്കെ പറഞ്ഞതാ. അപ്പോൾ ആദ്യം പാപത്തിൽ വീണു, അതേ തുടർന്ന് ഇവരെ അനുഗമിച്ചു, അതേ തുടർന്ന് അമ്പലത്തിൽ ചെന്നു, കുറച്ചു നേരം നിന്നപ്പം നമസ്കരിക്കാൻ പറഞ്ഞു, കുറച്ചു കഴിഞ്ഞപ്പോൾ തിന്നു. ഇതോടുകൂടി വേർപാടും വിശുദ്ധിയും നഷ്ടപ്പെട്ടു. ആയിരങ്ങൾ ആയിരങ്ങൾ അവിടെ പട്ടുപോയി. ദൈവവൈദലേ, വിശുദ്ധിയുടെയും വേർപാടിന്റെയും മതിൽ നീ സൂക്ഷിക്കുമോ, നീ വിജയിക്കും, ഇല്ലെങ്കിൽ നീ പരാജയപ്പെട്ടു. പ്രൈസ് ഗോഡ്. If wealth is lost, nothing is lost. If your health is lost, only something is lost. If your character is lost, everything is lost. Can you say amen? പണം നഷ്ടപ്പെട്ടാലും നഷ്ടമല്ല സഹോദര, ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ഒരു ചെറിയ നഷ്ടമേ ഉള്ളൂ സഹോദരി, ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടാൽ സകലം നഷ്ടപ്പെട്ടു പോയി. വേർപാടിനെ വിശുദ്ധിയുടെ മതിൽ പൊളിച്ചു. ഇതിന് ആലോചന കൊടുത്ത ഈ കപടൻ, ഇരുമനസ്സുള്ള മനുഷ്യൻ, പ്രാർത്ഥന ഉഗ്രൻ, ഹൃദയം മോശം, പ്രസ്താവന ഉഗ്രൻ, ഹൃദയം മോശം, പ്രവചന ഉഗ്രൻ, ഹൃദയം മോശം. കം ബാക്ക് ടു Numbers 22 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കൂ. 22-ാമത്തെ അധ്യായത്തിന്റെ സംഖ്യ 22-ന്റെ 22nd chapter 27th verse. ആ ബിലയാമിന്റെ കീഴെ കിടന്നു കളഞ്ഞു, ആ ജ്വലിച്ചു, വടി കൊണ്ട് അടിച്ചു, പിന്നെ വായി തുറന്നു. ആ ആ നീ എന്നെ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തു? അടുത്തത് ആ ആ ആ ഞാനിപ്പോൾ തന്നെ നിന്നെ കഴുത നാൽക്കാലി മൃഗമായ കഴുത കണ്ടതായ ദൂതനെ കാണുവാൻ പ്രവാചകന് കഴിഞ്ഞില്ല. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്ത് കൊണ്ടുവരുവാൻ, നിഗൂഢ രഹസ്യങ്ങൾ, സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുവാനാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകൻ. പക്ഷേ ആ പ്രവാചകന് കാണുവാൻ കഴിഞ്ഞില്ല, അവന്റെ ആത്മീയ കണ്ണ് കുരുടായി പോയി. ഹി ലോസ്റ്റ് ഹിസ് ഐസൈറ്റ്. അടുത്തതായി അവൻ കഴുതയെ, അതെ കഴുത സംസാരിച്ചിട്ട് പോലും ഇവന് തെല്ലും അതിശയോക്തിയില്ല. മനസ്സിലായോ? കഴുത സ്വന്തം, നീ എന്നെ അടിച്ചത് എന്ത്, എന്നെ നീ കളിയാക്കിയത് എന്താ, നേരെ സംസാരിക്കുക. സാധാരണഗതിയില് ഒരു മൃഗം സംസാരിക്കുക എന്ന് പറയുന്ന എന്തൊരു അത്ഭുതമാണ്. ഇപ്പൊ കൊച്ചമ്മ രണ്ട് പിള്ളേരെയും വിളിച്ചോണ്ട് ഈവനിങ് വാക്കിന് അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു. ഈവനിങ് വാക്കിന് അപ്പൊ ഒരു പശു എതിരെ ഇങ്ങോട്ട് വരികയെന്ന് വിചാരിച്ചു. കൊച്ചമ്മയുടെ അടുക്ക് വന്നപ്പോ കൊച്ചമ്മ എങ്ങോട്ട് പോന്നു എന്ന് ചോദിക്കുകയാണെന്ന് വിചാരിച്ചുള്ളൂ. ഓ ഞാൻ ഇവിടെ നിന്നെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ, ആ കാളയുടെ എഴുത്തൊക്കെ വരുന്നുണ്ടോ, ആ ബാ കാടി കുടിച്ചിട്ട് പോ എന്ന് പറയുമോ? അവിടെ നിന്നുകൊണ്ടൊരു വിളിച്ചു ഒക്കെ ഓടിപോയോ? നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പശുതോ വർത്താനം പറയുന്നേ, അപ്പോഴത്തേന് ഹിന്ദുക്കളാണെങ്കിൽ പാത്രം കൊണ്ടുവരും, മൂത്രം പിടിക്കും, ക്ഷേത്രം പിടിയും. രണ്ട് പാത്രം കൊണ്ടുവരുന്ന എന്നെ മൂത്രം പിടിച്ചിട്ട് 2 ക്ഷേത്രം, ഒന്ന് ഇവക്ക് വേണ്ടി, ഇവൾ ശ്രീദേവി, മറ്റേത് മഹാദേവി. ഗോമൂത്രം നമ്മുടെ ഇന്ത്യയിൽ വളരെ വിലയേറിയതാ ഹിന്ദുക്കൾക്ക് അല്ലേ. അപ്പൊ വലിയൊരു അത്ഭുതമാണ്, വലിയ അത്ഭുതമാണ്. കാരണം നോർമലി ഒരു ഒരു പശു സംസാരിക്കുകയില്ല, പക്ഷേ ഈ മനുഷ്യനോട് കഴുത വർത്തമാനം പറഞ്ഞിട്ട് ഒരു എക്സാജറേഷനും ഇല്ല. അവനും ഇതൊന്നും, എനിക്ക് 2 കാല് കുറവുണ്ടെന്ന് അവൻ വിചാരിച്ചു, ഇതിന് 4 കാല്, എനിക്ക് 2 കാല്, ഞങ്ങൾ ഒരേ സ്റ്റാറ്റസിൽ ജീവിക്കുന്നു. ഇതെന്താ കാരണം? നമ്മൾ മുമ്പേ വായിച്ചതാ കാരണം. 2 Peter 2:15 വായിച്ചില്ലേ, പ്രവാചകന്റെ ബുദ്ധിഭ്രമം. അവൻ്റെ നോർമൽ ബുദ്ധി പോയി. ദൈവമക്കളെ വളരെ സൂക്ഷിക്കണം, ഈ ലോകത്തിൻ്റെ ദ്രവ്യം കണ്ണിനെ കുരുടാക്കിയാൽ നിന്റെ ആത്മീയ ദൃഷ്ടി പോകുന്നു, കാഴ്ച പോകുന്നു, മാത്രമല്ല നിന്റെ ആ ആ ബുദ്ധി പോകുന്നു. അതുമാത്രമല്ല, എൻ്റെ കയ്യിലൊരു വാളുണ്ടായിരുന്നെങ്കിൽ, പ്രവാചകന് വാള് ഭൂഷണമല്ല, ഇരുവായുധത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള ദൈവവചനമാണെങ്കിൽ, ദൈവ പൈതലിൻ്റെ ഡിഫൻസ് ആയുധമെന്ന് പറയുന്നത് ജഡീക ആയുധമല്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന ശക്തിയുള്ളതാണ്. എന്തുകൊണ്ട് ഇപ്പോൾ വാള് തേടി? വാള് തേടിയത് അവൻ്റെ ദൈവകൃപ പോയത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. കാഴ്ച പോയി, ബുദ്ധി പോയി, ദൈവകൃപ പോയി, വാള് തേടി. അങ്ങനെ ആ സമയത്താണ് ദൂതനെ കണ്ട് ഇവൻ പറയുന്നു, അയ്യോ ഞാൻ പാപം ചെയ്തു പോയി, ഇറ്റ് ഈസ് ടൂ ലേറ്റ്. ഡബിൾ മൈൻഡഡ് മാൻ, ദൈവജനത്തെ ഉന്മൂലനാശം ചെയ്യുവാൻ താല്പര്യപ്പെട്ടവൻ, ഇരുമനസ്സുള്ള മനുഷ്യൻ, അവൻ്റെ ഹൃദയം ദൈവത്തിന് നേരുള്ളതല്ലായിരുന്നു. കൺഫെഷൻ നമ്പർ ടു, ഒന്ന് ഹാർഡ് ഹാർട്ടഡ് മാൻ, രണ്ട് ഡബിൾ മൈൻഡഡ് മാൻ. നമ്മളെപ്പോഴും കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് എത്ര പറഞ്ഞാലും ദൈവമക്കൾ മനസ്സിലാക്കൂ, ഹൃദയം നേരുള്ളതാണെങ്കിലേ ശുദ്ധീകരണം നടക്കുകയുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഇനി എക്സാമ്പിൾ നമ്പർ ത്രീ, ഇതിൽ കൂടുതൽ വിവരിപ്പാൻ സമയമില്ലാത്തതുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ജോശുവ 7:20-21, ജോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 20-ഉം 21-ഉം വാക്യം വായിക്കൂ. എക്സാമ്പിൾ റൈറ്റ്. ആ പിഴച്ച് ഇന്നത് ചെയ്തു. ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ ആരുടെയെങ്കിലും കൈ? ജോഷുവ 7:20. അവിടെ കറക്റ്റ്. ഐ ഹാവ് സിൻഡ് അഗൈൻസ്റ്റ് ഗോഡ്. പിഴച്ചു എന്നാണ് മലയാളത്തിൽ, ഐ ഹാവ് സിൻഡ് എന്ന് തന്നെയാണ് ഇംഗ്ലീഷ്. ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ജോഷുവ ജോഡ് ആഖാനാണ് അടുത്ത ആൾ. ആഖാൻ കൺഫസ്ഡ് ഹിസ് സിൻസ്. പക്ഷെ പ്രയോജനമുണ്ടായോ? അവൻ കല്ലേറുകൊണ്ട് മരിച്ചു. ദാരുണമായ മരണം. അവന് ഭാര്യയും മക്കളും ആടുമാടുകളും സകലതും കൊണ്ടുവന്ന് കല്ലേറുകൊണ്ട് മരിച്ച അവസ്ഥ നിങ്ങൾ നോക്കൂ. വായ് അടുത്ത വാക്യം കൂടെ, 21st verse, 21 കൂടെ വായിച്ചു നോക്കൂ. യെസ്, വിശേഷമായ ഒരു ബാബിലോണി മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു, മോഹിച്ചു, എടുത്തു, കുഴിച്ചിട്ടിരിക്കുന്നു. കപടം. കൺഫെഷൻ വിതൗട്ട് സിൻസിയറിറ്റി. എക്സാമ്പിൾ നമ്പർ 3, യെരിഹോ പട്ടണം പിടിച്ച വിജയത്തിലാണ് ജോശുവയും സൈന്യങ്ങളുമായി പുരോഗമിക്കുന്നത്. അന്നൊരു ശപഥം ചെയ്തിരുന്നു, ശപഥാർപ്പിത വസ്തുക്കളാണ്, ഇതിലൊന്നും തൊട്ടുപോകരുതെന്ന് എല്ലാവരും ശപഥം ചെയ്ത കൂട്ടത്തിൽ ഇവന് ശപഥം ചെയ്തു. ഹി വയലേറ്റഡ് ദി ഓത്ത് ആൻഡ് വോ ബിഫോർ ഗോഡ്. അതിനുശേഷം ഹായ് പട്ടണം പിടിക്കുവാൻ പോകുമ്പോൾ മനഃപൂർവമായി പാപം ചെയ്ത ഇവൻ പരാജയപ്പെട്ടു തിരിച്ചോടുകയാണ്. 3000 പേര് പോയി, 3000 പേരും തിരിച്ചോടുമ്പോൾ അതിശീഘ്ര ഗതിയിൽ ഇവൻ ഓടുന്നു. ഓടുമ്പോൾ ഇവന് പറയാമായിരുന്നു, ദൈവജനമേ, ഞാനാണ് ഗുലുമാലുകാരൻ, ഞാനാണ് കുറ്റക്കാരൻ. ഇവൻ ഒരക്ഷരം മിണ്ടാതെ പീറ്റി ഉഷയേക്കാൾ വേഗത്തിൽ ഇവൻ ഓടുക, വളരെ സ്പീഡിൽ. ഇവൻ പാപം ഏറ്റുപറഞ്ഞില്ല. ജോശുവ 7-ാം അധ്യായം, ആ നിങ്ങൾ നോക്കൂ, 36 പടയാളികൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. 36 soldiers. അവരുടെ ശവമടക്കുമ്പോൾ ഇവനും ഫ്യൂണറൽ സർവീസിലുണ്ട്. മിലിട്ടറിയിൽ സേവനമനുഷ്ഠിച്ചവരോട് ചോദിച്ചു നോക്കൂ, ഒരു സഹപടൻ മരിക്കുമ്പോൾ എങ്ങനെയാണ് മിലിട്ടറി ഓണേഴ്സോടുകൂടി 36 ശവപ്പെട്ടികൾക്ക് സല്യൂട്ട് ചെയ്ത് ഓണർ ചെയ്ത് അടക്കുമ്പോൾ ഈ സഹപടനും കൂടെ ഇവിടെ നിൽപ്പുണ്ട്. അവന് പറയാം, 36 ശവപ്പെട്ടികൾ സല്യൂട്ട് ചെയ്ത് കുഴിച്ചിടുമ്പോൾ ഞാനാണ് ഈ ഗുലുമാലുകാരൻ. ഇവൻ പറഞ്ഞില്ല. രാവിലെ മുതൽ വൈകിട്ട് വരെ ജോശുവ എന്ന ദൈവദാസൻ ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാതെ നിലവിളിക്കുന്നു, ദൈവമേ ഞങ്ങളോ ഈ ചെയ്തതെന്ത്? നിന്റെ ശത്രുക്കൾ ഒരു വഴിയായി വരും, 7 വഴിയായി ഓടിപ്പോകുമെന്നല്ലേ പറഞ്ഞത്? എന്നോട് ഈ ചെയ്തതെന്തെന്ന് വിളിക്കുമ്പോൾ അവന് പറയാം, ഉപദേശി എഴുന്നേക്ക്, ഞാനാണ് ഗുരുമാലുകാരൻ. ഇവൻ പറഞ്ഞില്ലേ? ഇസ്രയേൽ മൂപ്പന്മാരെല്ലാവരും രാവിലെ മുതൽ വൈകിട്ട് വരെ തലയിൽ പൂഴിവാരിയിട്ടും വസ്ത്രം കീറിയും കൊണ്ട് നിലവിളിക്കുമ്പോൾ മൂപ്പന്മാരെ എഴുന്നേൽക്കൂ, ഞാനാണ് തെറ്റുകാരൻ. ഇവൻ പറഞ്ഞില്ല, അവന്റെ ഹൃദയം ദൈവസ്ഥനെ നേരുള്ളതല്ലായിരുന്നു. ഏറ്റവർ കൺഫഷൻ വിതൗട്ട് സിൻസിയറിറ്റി. ദൈവജനത്തിന് ദോഷം വരുത്തിയവൻ ഒടുവിൽ ഓരോരുത്തരെ വിളിച്ച് വിസ്തരിക്കുവാനിരിക്കുമ്പോൾ അവന് പറയാം, ഓരോരുത്തരെ വിസ്തരിക്കണ്ട, ഞാനാണ് ഗുരുമാലികാരൻ. അപ്പോഴും നിൽക്കുക. ഒടുവിൽ, മോനെ എന്തോ പറ്റിയട, പറയൂ എന്ന് പറയുമ്പോഴാണ്, ഞാന് കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു എന്തോ മേലങ്കിയ, ഇത് ബാബിലോണിയിൽ നിന്ന് വന്നതാണ് എന്ന് ഇവൻ എങ്ങനെ മനസ്സിലായെന്നറിയാം. എക്സ്പേർട്ട് കള്ളന് എക്സ്പോർട്ട് ക്വാളിറ്റി വേഗം മനസ്സിലാവും അല്ലേ? ക്വാളിറ്റി വളരെ എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്. എക്സ്പേർട്ട് കള്ളന്മാർക്കറിയാം. അതുകൊണ്ട് ഇത് ബാബിലോണിലെ ചരക്കാണ്. അടുത്തത്, 200 ഷേക്കൽ വെള്ളിയും 50 ഷേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും എന്തോ ചെയ്തു, കണ്ടു, മോഹിച്ചു, എടുത്തു, തൂക്കി എന്ന് എഴുതിയിട്ടുണ്ടോ? തൂക്കിയോ? അവിടെ എഴുതിയിട്ടുണ്ടോ തൂക്കിയെന്ന്? ഇല്ല. തൂക്കി നോക്കാതെ ഇത് കറക്റ്റ് 50 ഷേക്കലെന്നും 200 ഷേക്കൽ നിയമൻ എങ്ങനെ മനസ്സിലായി? പഠിച്ച കള്ളന് സാധനം കാണുമ്പോഴേ അറിയാം ഇത്ര വെയിറ്റ് വരും. നല്ല കള്ളൻ അറിയാം, മനസ്സിലായോ? അവന് തൂക്കി നോക്കണ്ട, നോക്കിക്കൊണ്ട് അവൻ തൂക്കും. അപ്പോഴും ദാ കൊണ്ടുവന്നിരിക്കുന്നു പറയുന്നില്ല, അപ്പോഴും കുഴിച്ചിട്ടേക്കു, എന്നാ ഇവനെ എടുത്തോണ്ട് വരണ്ടേ, ദാണ്ട് എനിക്ക് വേണ്ട. അപ്പോഴും അവന് കുറച്ചുകൂടെ ഇരിക്കട്ടെ, എന്റെ കയ്യിൽ എന്റെ ട്രസ്റ്റിനകത്ത് പൂഴ്ത്തി വെച്ചേക്കാം. നിന്റെ ഹൃദയം ദൈവത്തിന് നേരെയുള്ളതല്ല. കൺഫെഷൻ വിതൗട്ട് സിൻസിയറിറ്റി ദൈവമക്കളെ കുറ്റാക്കൂറ്റി ഇരുട്ടത്തും തീപ്പെട്ടിക്കോലിന്റെ വെളിച്ചമില്ലാത്തപ്പോഴും മെഴുകുതിരിയുടെ പ്രകാശമില്ലാത്തപ്പോഴും നിഗൂഢരാത്രിയിലും യാമങ്ങളിലും ചെയ്യുന്ന ഹീനപാപങ്ങളും പട്ടാപ്പകല് പോലെ കാണാൻ കണ്ണുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ മുൻപിൽ മൂടിവെച്ചതൊന്നും വെളിച്ചത്ത് വരാതിരിക്കയില്ല. ശുദ്ധീകരിക്കണമേ, കഴുകണമേ, ഞാൻ പാപം ചെയ്തു പറഞ്ഞതുകൊണ്ടായില്ല. കൺഫെഷൻ വിതൗട്ട് സിൻസിയറിറ്റി. എക്സാമ്പിൾ നമ്പർ 4, 1 സാമുവേൽ 15:30. 1 ശമുവേൽ 15:30 വായിക്കൂ. 1 ശമുവേൽ 15:30. ഞാൻ പാപം ഷൗലിന്റെ സോൾ ഈസ് ദ ഫോർത്ത് പേഴ്സൺ ഇൻ ദ ബൈബിൾ. ഐ ഹാവ് സിൻഡ്. ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അടുത്ത വാക്യം, യെസ്, ശ്രദ്ധിച്ചു നോക്കുക. ഐ ഹാവ് സിൻഡ് എന്ന് 4 ബൈബിളിൽ കൺഫസ് ചെയ്ത മനുഷ്യനാണ് ശൗൽ. അമാലേക്കരെ ഉന്മൂലനാശം ചെയ്യൂ എന്നുള്ളതായ പ്രമാണം, കൽപ്പന സ്ട്രിക്റ്റ് ആയിട്ട് കൊടുത്തു. ആടുമാടുകളെയും സകലത്തെയും സംഹരിച്ചു കളയുക എന്നുള്ള സ്ട്രിക്റ്റ് ഓർഡർ കൊടുത്തിട്ടും ചരിത്രം നമുക്കറിയാമല്ലോ, ഹീനവും നിസ്സാരവുമായ ജന്തുക്കളെയൊക്കെയും മൂലനാശം ചെയ്തിട്ട് മേൽത്തരമായ കാളക്കിടാക്കളെ അണ്ടർഗ്രൗണ്ടിൽ അവൻ സൂക്ഷിച്ചു. മേൽത്തരമായതിനെ ഒന്നും നശിപ്പിക്കാതെ സൂക്ഷിച്ചു. ദ സിൻ ഓഫ് ഡിസൊബീഡിയൻസ്, ഡിസൊബീഡിയൻസ്. അങ്ങനെ അവൻ കപട, ഹിപ്പോക്രസി കപടമായി സൂക്ഷിക്കുക. അങ്ങനെ വരുമ്പോഴാണ് ദൈവദാസൻ ശമുവേൽ പ്രവാചകൻ വരുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് കൈ കൊടുത്തോണ്ട് ഇരുന്ന് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ കാളകൾ മുക്കറയിടാൻ തുടങ്ങിയതാണ്. അന്ന് വായിച്ചേ 13 വാക്യം. 1 ശമുവേൽ 15:13 ഒന്ന് വായിച്ചു നോക്കി. 13, ശമുവേൽ ശൗലിന്റെ അടുക്കൽ എത്തിയപ്പോൾ ശൗൽ അവനോട്, ആ പ്രൈസ് ലോർഡ് പറയുന്ന പോലെ, ഹല്ലേലൂയ ബ്രദർ, പ്രൈസ് ലോർഡ്. യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. പിന്നെ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഗ്രീറ്റിംഗ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്തത്, അതിന് ശമുവേൽ പറയുന്നു, ആ എന്റെ ചെവിയിലെത്തുന്ന ഈ ആടുകളുടെ കരച്ചിലും കാളകളുടെ മുക്കുറയും എന്ത്? എന്നാ ഈ കാളകൾ കൊണ്ടോ ടൈം ടേബിൾ ഇരിക്കുന്നു. 8:30 മുമ്പേ മുക്കുറയെല്ലാം കഴിഞ്ഞിരിക്കണം. കർത്താവിൻ്റെ ദാസന്മാർ വരുമ്പോൾ അടങ്ങി ഒതുങ്ങി പാർക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 3 മണിക്ക് മുമ്പ് കഴിയണം. അതിന് തോന്നുമ്പം തിന്നും, തോന്നുമ്പം മുക്കുറയിടും. ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, ജഡത്തിൻ്റെ ക്രിയകളെ മരിപ്പിക്കുവാനുള്ള ദൈവകൽപ്പന അനുസരിച്ച് മരിപ്പിക്കേണ്ടതിനെ മരിപ്പിച്ചില്ലെങ്കിൽ നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് ശബ്ദമുണ്ടാകും. രഹസ്യമായി പുകവലിക്കുന്നവർ, രഹസ്യമായി തെറ്റുകൾ ചെയ്യുന്നവർ ആരും അറിഞ്ഞില്ലെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ടൈമിലായിരിക്കും അത് ശബ്ദമുണ്ടാക്കുന്നത്. മൂർഖൻ പാമ്പിനെ കടിക്കുവാനായി ശക്തിയോടെ ചീറിപ്പാഞ്ഞു വരുമ്പോൾ ഒന്നുകിൽ ഞാൻ ആ പാമ്പിനെ കൊല്ലണം, അല്ലെങ്കിൽ ആ പാമ്പെന്നെ കൊല്ലും. ഒന്നുകിൽ ഞാൻ മരിക്കണം, അല്ലെങ്കിൽ പാമ്പ് മരിക്കണം. ഇതാണ് ജഡത്തിൻ്റെ പ്രകൃതി എന്ന് പറയുന്നത്. നമ്മെ കൊല്ലുവാൻ വരുമ്പോൾ ആത്മാവിനാൽ ജഡത്തിന്റെ ക്രിയകളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിനക്ക് ജീവിപ്പാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് പാപം വെളിയിൽ വരും. ദീർഘനാളുകൾ എല്ലാവർക്കും എല്ലാവരെയും എല്ലാ കാലവും വഞ്ചിക്കാൻ കഴിയയില്ല. തനി നിറം പട്ടാപ്പയൽ പോലെ വെളിച്ചത്ത് വരുമെന്ന് ദൈവജനം നന്നായി മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. എന്റെ കാതുകളിൽ കേൾക്കുന്ന ആടുകളുടെ കരച്ചിൽ, കാളകളുടെ മുഖം എവിടെ നിന്ന്? ഇസ്രയേലിൽ കാളകളില്ലായിരുന്നു, ഇസ്രയേലിൽ ആടുകളില്ലായിരുന്നു. പക്ഷെ ഇസ്രയേലിലെ കാളകളല്ലിത്, ഇത് അമാലേക്കന്റെ കാളയാന്ന് മനസ്സിലാക്കാൻ ഇവൻ എങ്ങനെ കഴിഞ്ഞു? ഈ സായിപ്പന്മാരുടെ കാളകൾ ഇംഗ്ലീഷിലാണ് മുക്രയിടുന്നത് ആണോ? മലയാളി കാളകൾ മലയാളത്തിലാണ് മുക്രയിടുന്നത്. മലയാളികൾക്കും ഇംഗ്ലീഷുകാർക്കും ഹിന്ദിക്കാർക്കും ഗുജറാത്തികൾക്കും ഉള്ള മൃഗങ്ങൾക്കെല്ലാം ഒരുപോലെ വോയിസ് എങ്കിലും അഭിഷേകമുള്ളവൻ അറിയാം ഇത് അമാലേക്കിന്റെ കാളകളുടേതാണ്. ദൈവത്തിന് സ്തോത്രം. അവനാണ് യഥാർത്ഥ പ്രവാചകൻ എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. ഊഹാപോഹം പ്രവചിക്കുന്ന ഏത് മനുഷ്യനെ തലയെ കൈവച്ച് വാലല്ല നിന്നെ തലയാക്കുമെന്ന് പറയുന്ന നമുക്ക് വലിയ ഇഷ്ടം. പക്ഷേ പ്രിയമുള്ളവരെ, സൈക്കോളജി പ്രവചിക്കുന്നതല്ല പ്രവചനം എന്ന് പറയുന്നത്. ഒരു കാളയുടെ കരച്ചിൽ മുക്കുറയും ആടിന്റെ കരച്ചിലും കേൾക്കുമ്പോൾ ഇത് ദൈവമക്കളുടെ കാളകളുടെ കരച്ചിലല്ലെന്ന് മനസ്സിലാക്കാനുള്ള വിവേകമാണ് യഥാർത്ഥ പരിശുദ്ധാത്മാവിന്റെ വിവേകം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ മനുഷ്യൻ ദൈവസന്നിധാനത്തിൽ അവൻ്റെ പാപം ഏറ്റുപറഞ്ഞെങ്കിലും കണ്ണുകടിയുള്ളവൻ, അസൂയുള്ളവൻ, ഉറഞ്ഞു പറഞ്ഞവൻ, വെളിച്ചപ്പാടത്തെ തേടിയവൻ, പാപം ചെയ്തെന്ന് പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല, അതി ദാരുണമാംവിധം മരിച്ചുപോയി. അവൻ അമാലേക്കിനെ കൊല്ലുവാനായി ഉപയോഗിക്കേണ്ട വാള് ശരിക്കും ഉപയോഗിക്കാത്തത് കൊണ്ട് അവൾ അവൻ്റെ നേരെ തന്നെ വീണു, അവൻ്റെ നേരെ വീണു, അവന് അതേ ശിരഛേദം ചെയ്യപ്പെട്ടു. നോക്കൂ, തല ഒരിടത്ത് പോയി, ഉടൽ വേറിടത്ത് പോയി, ആയുധവർഗം വേറിടത്ത് പോയി. നമുക്കാർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. The sin of disobedience. നാല് പേര് പറയുന്നു, ഞാൻ പാപം ചെയ്തു, ഞാൻ പാപം ചെയ്തു, ഞാൻ പാപം ചെയ്തു, ഞാൻ പാപം ചെയ്തു. പ്രയോജനമുണ്ടായാൽ അഞ്ചാമത് ഒരുത്തൻ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്തു. 51 സങ്കീർത്തനത്തിന്റെ 3 വാക്യം വായിക്കൂ. ഫിഫ്ത് പേഴ്സൺ ഹു കൺഫസ്. നമുക്ക് എല്ലാം അറിയാവുന്ന ആള് തന്നെയാണ്. എത്ര വായി? 51 4 വാക്യം, സോറി, ആ 4. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. ഇതാരാ പറഞ്ഞ? എല്ലാവർക്കും അറിയാവില്ലാരാ? ഹി ഗോഡ് ഫോർ ഗിവ്നസ്. നികൃഷ്ടമായ പാപം, തെറ്റ്, കുറവ് തനിക്ക് സംഭവിച്ചു. നാഥാൻ പ്രവാചകൻ വന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ തെല്ല് നീതീകരിച്ചില്ല. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തു. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ പന്നിക്കുട്ടിക്ക് ചള്ള ഇഷ്ടമാണത് ലയിച്ച് രസിക്കും. നലാടിന്റെ പ്രകൃതിയായിരുന്നു ദാവീദിന്റെ. ദൈവമേ, ദൈവമേ, 51 സങ്കീർത്തനം മുഴുവൻ നിങ്ങൾ വായിക്കൂ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ കഴുകണമേ. അവൻ 10 വാക്യം നമുക്ക് ഓർമ്മയുണ്ടോ? നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കുക. അതാണ് അവന്റെ അവന്റെ കൺഫെഷൻ അക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. പിന്നെ പറയും, അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ എന്ന് പറഞ്ഞാൽ നീ ആദ്യം എന്നെ നന്നാക്കൂ. നീ എന്നെ നന്നാക്കുമെങ്കിൽ ആ വചനം ഞാൻ മറ്റുള്ളവരെ ഉപദേശിക്കുക. ഞാൻ നന്നായെങ്കിലേ മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കാവൂ. ദൈവത്തിന് സ്തോത്രം. ഈ പ്രകൃതി ദൈവം അംഗീകരിച്ചതിനാൽ അവന്റെ പാപം ക്ഷമിച്ചു കൊടുത്തു. എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്സ്. അപ്പോസ്തല പ്രവൃത്തികൾ 13:22 ദൈവം തനിക്ക് ബോധിച്ച പുരുഷനായ ദാവീദ് എന്ന് പറയും. തനിക്ക് ബോധിച്ച പുരുഷൻ, ഇംഗ്ലീഷിൽ എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. മറ്റുള്ളവരും തെറ്റ് ചെയ്തു, പക്ഷെ ദാവീദിനോട് ദൈവം കരുണ ചെയ്തു. ആഖാന്റെ ഏറ്റുപറച്ചിൽ അംഗീകരിക്കപ്പെട്ടില്ല, ബലയാമിനെ അംഗീകരിച്ചില്ല, ഫറവോന്റെ അംഗീകരിച്ചില്ല, ശൗലിന്റെ അംഗീകരിച്ചില്ല. പക്ഷെ ഇവിടെ ഒരു മനുഷ്യൻ പറയും, ഐ ഹാവ് സിൻഡ്, അംഗീകരിക്കപ്പെട്ടു. ദൈവമക്കളെ, നമ്മുടെ കൺഫെഷൻ സിൻസിയർ ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. 5 ഓൾഡ് ടെസ്റ്റമെന്റിൽ, 4 പരീക്ഷ ഫെയിലായി പോയി, ഒരാൾ ജയിച്ചു. ഇനി ന്യൂ ടെസ്റ്റമെന്റിൽ 2 പറയുമ്പോൾ എന്റെ സമയം, എനിക്ക് തന്ന സമയം തീരും. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 27:3, മത്തായി സുവിശേഷം 27 അധ്യായത്തിന്റെ 3 വാക്യം വായിക്കൂ. മാത്യു 27:3. അനുദപിച്ചു, മടക്കി കൊണ്ടുവന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു പോയി. ടു ലേറ്റ്. കവച്വസ് മാൻ, ഏറ്റവും നല്ല പേരുകാരൻ, അവന്റെ പേരെന്തുവാ? എന്തുവാ അവന്റെ പേര്? ആ പേരുകാർ ആരെങ്കിലും ഉണ്ടേ കൈപൊക്കി? ഒരു കുഞ്ഞ്. ഞാൻ 100 കണക്കിന് പിള്ളേരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എന്തോ പേരെന്ന് ചോദിക്കുമ്പോൾ വായി കൊള്ളാത്ത പേര്, 7 വട്ടം ചോദിച്ചിട്ട് ചിലത് തിരിയൂ. അങ്ങനൊക്കെ പേരിട്ട് ഇതെന്ത് സിമ്പിൾ നെയ്മാ യൂത? ഒരെണ്ണം പോലും പേരിടുന്നില്ല. ശാശ്വതം അതിൻ്റെ പേരെന്ന അർത്ഥം? നോ 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 നോ. യഹൂദ, ദൈവത്തിന് സ്തുതി എന്ന് തന്നെ അർത്ഥം. ദ ബെസ്റ്റ് നെയ്മ്, ബെസ്റ്റ് നെയ്മിൽ ഉള്ളവൻ. ബെസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത്, യേശു ജനിച്ച സമയത്ത് ജനിച്ചവനാണ് അവൻ. മനസ്സിലായി? ഏറെക്കുറെ ആ നല്ല സമയം. ബെസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡിലാണ് ജനിച്ചത്, ഫലസ്തീൻ നാട്ടിൽ. ബെസ്റ്റ് ജാതിയിലാണ് ജനിച്ചത്, യഹൂദ ജാതി. അപ്പം കുലം നല്ലത്, കുടുംബം നല്ലത്, ജാതി നല്ലത്. ദ ബെസ്റ്റ് നേഷൻ, ദ ബെസ്റ്റ് പ്ലേസ്, ദ ബെസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത്, ദ ബെസ്റ്റ് ഗുരു നെയ്മ്, ആൻഡ് ദ ബെസ്റ്റ് ഗുരുവിനെ അനുഗമിച്ചത്, ദ ബെസ്റ്റ് മെസ്സേജ് അപ്രീച്ച് ചെയ്തുകൊണ്ട് നടന്നത്. ലോകം കണ്ടിട്ടുള്ളതിലേക്ക് നല്ല ഗുരുവായിരുന്നു. ലോകത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല സദ്വർത്തമാനമായിരുന്നെങ്കിലും ദ വേഴ്സ്റ്റ് ഹാർട്ട്. ദ ലവ് ഓഫ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ, സകലവിധ ദോഷത്തിനും മൂലമെന്ന് പറയുന്ന ഒരൊറ്റ പാപമേ ബൈബിളിലുള്ളൂ. അനേക പാപങ്ങളെ കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ഒരൊറ്റ പാപമേ ഉള്ളൂ സകലവിധ ദോഷത്തിനും മൂലം. അതെന്തുവാ? ദ്രവ്യമല്ല, ദ്രവ്യാഗ്രഹമാണ്. നേരോടെ നടക്കുന്നവർക്കൊരു നന്മയും മുടക്കാത്ത ദൈവമാണ്. ആമീൻ. 23-ാം സങ്കീർത്തനം പറയുന്നു, നേരോടെ നടക്കുന്നവർക്കൊരു നന്മയും അവൻ മുടക്കയില്ല. അങ്ങനെയെങ്കിൽ 84-ാം സങ്കീർത്തനത്തിലെ 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, 23-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. പിറകിൽ പിന്തുടരുന്ന നന്മ, മുമ്പിൽ മുടങ്ങാത്ത നന്മ. മുകളിൽ 31-ാം സങ്കീർത്തനം 19-ാം വാക്യം, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നതൊക്കെ വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായി നിന്റെ നന്മ എത്ര വലുത്. മുകളിൽ സംഗ്രഹിച്ച നന്മ. താഴെ 27-ാം സങ്കീർത്തനം 13-ാം വാക്യം, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. താഴെ നിന്ന് പൊങ്ങുന്ന നന്മ, മുകളിൽ സംഗ്രഹിച്ച നന്മ, മുമ്പിൽ മുടങ്ങാത്ത നന്മ, പിൻപിൽ അനുഗമിക്കുന്ന നന്മ. ഇനി ചുറ്റിലും 34-ാം സങ്കീർത്തനം 10-ാം വാക്യം, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ. അപ്പൊ മുകളിൽ നന്മ, താഴെ നന്മ, ചുറ്റിലും നന്മ, മുമ്പിൽ നന്മ, പിൻപിൽ നന്മ. ഇനി വാതുറക്ക്. 103-ാം സങ്കീർത്തനം 5-ാം വാക്യം, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരുത്തണം. അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നത്. ദൈവത്തിന് സ്തോത്രം. നേരെ ചൊവ്വയുള്ള വഴിയിൽ കൂടെ നീ നടന്നാൽ ദൈവവൈതലേ നിന്റെ നന്മയെ മുടക്കാൻ ആർക്കും കഴിയുകയില്ല, ആർക്കും കഴിയുകയില്ല. വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വായിൽ നന്മ നിറച്ചെങ്കിൽ ആ വാ തുറന്ന് നമുക്ക് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നേരെ ചൊവ്വയുള്ള വഴി എന്നാൽ വളഞ്ഞ വഴിയിലൂടെ കള്ളക്കണക്കെഴുതി, കള്ളയൊപ്പിട്ട്, കള്ളത്തരം പറഞ്ഞ്, ആധാരം തിരുത്തി, ജനത്തെ വഴിയാധാരമാക്കി എത്ര കണ്ട് സമ്പാദിക്കാൻ മതിയായിരിക്കുന്നു. നിനക്കും നിന്റെ സന്തതിയുടെ നാശകാലമാണ്. അല്പം കടഭാരങ്ങളോ വേദനകളോ ഞെരുക്കമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിലും ദൈവത്തെ വിറ്റൊരിക്കലും പണം ഉണ്ടാകരുത്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? വിശുദ്ധിയെ വിറ്റൊരിക്കലും പണം ഉണ്ടാക്കാതെ ക്രിസ്തുവിനെ വിറ്റ് പണമുണ്ടാക്കുവാൻ ആഗ്രഹിച്ച യൂദയെ അവൻ നോക്കൂ, സകലവിധ ദോഷത്തിന് മൂലമായ ദ്രവ്യാഗ്രഹത്തിന്റെ കയറിൽ ചങ്ങലയിൽ അവൻ കുരുങ്ങിപ്പോയി. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഏക പാപം, ഓ ദ റൂട്ട് ഓഫ് ഓൾ ഈവിൽ, നമ്പർ 2, വീണുപോയാൽ എഴുന്നേക്കാത്ത ഒരൊറ്റ പാപം. അതാണ് അനേക പാപങ്ങൾ. ദാവീദ് വീണു, എഴുന്നേറ്റ് വന്നു. നെബുക്കദ്നേസറിന്റെ ബുദ്ധി പോയി, 7 വർഷം കഴിഞ്ഞ് മടങ്ങി വന്നു. കോരിന്ത്യയിലെ ദുഷ്ടൻ, ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പാചരിച്ച ദുഷ്ടനെ ദൈവസഭയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും അനുതാപത്തിന്റെ, പശ്ചാത്താപത്തിന്റെ കാലം കഴിഞ്ഞപ്പോൾ ആ ദുഷ്ടൻ മടങ്ങി വന്നു. യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് അതിദുഃഖത്തോടെ കരഞ്ഞു. അവൻ മടങ്ങി വന്നു. പത്രോസ് മടങ്ങി വന്നു, ദുഷ്ടൻ മടങ്ങി വന്നു, നെബുക്കദ്നേസറിന്റെ ബുദ്ധി മടങ്ങി വന്നു, ദാവീദ് മടങ്ങി വന്നു. പക്ഷേ ദ്രവ്യാഗ്രഹത്തിന് നീർച്ചുഴിലകപ്പെട്ട ഒറ്റ പുരുഷനാകട്ടെ, ഒറ്റ സ്ത്രീ ആകട്ടെ, മടങ്ങി വന്ന ഒരു ചരിത്രം വേദപുസ്തകത്തിലില്ല. ദൈവമക്കളെ, ദൈവം നൽകുന്നതിൽ തൃപ്തിപ്പെട്ട് ദൈവത്തെ സ്തുതിക്കുക. നിന്റെ വേദനയും ഞെരുക്കവും ബുദ്ധിമുട്ടും ഒക്കെ മാറും. പക്ഷേ വഴി പിഴച്ച മാർഗത്തിലൂടെ കൃത്രിമമായി ധനവാനാകുവാൻ ശ്രമിക്കുക. ദൈവത്തിന് സ്തോത്രം. 3-ാമത്, ഈ പാപത്തിനുള്ള ഒരു പ്രത്യേകത, നല്ല മനുഷ്യരുടെ കൂടെ സമ്പർക്കം ചെയ്താലും നന്നാകാത്ത ഒരു പാപം. മലയാളത്തിൽ ഒരു കവി പാടിയിട്ടുണ്ടല്ലോ, മുല്ലപ്പൂമണമേറ്റ് കിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം, മുല്ലപ്പൂമണമേറ്റ് കിടന്നാൽ കല്ലിനും സൗരഭ്യം ഉണ്ടാകും. നല്ല മനുഷ്യരോട് പല വീടുകളിലും പല ജാതികളിലും പല ഇടങ്ങളിലും സംസ്കാരത്തിലും ഒക്കെ നമ്മൾ ജനിച്ചു വളർന്നെങ്കിലും നാടും വീടും ഒക്കെ വിട്ട് വെളിനാടുകളിലൊക്കെ വന്ന് നല്ല ഓഫീസിലൊക്കെ ജോലി കിട്ടി നല്ല മനുഷ്യരുടെ കൂടെ സംസ്കാരം ഇതിങ്ങനെ ജീവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇങ്ങനെ നന്നായിക്കൊണ്ടിരിക്കും. അത് ആ മുല്ലപ്പൂമണം ഏറ്റുകിടന്നാൽ കല്ലിനുമുണ്ട് സൗരഭ്യം. പക്ഷേ ദ്രവ്യാഗ്രഹത്തിൻ്റെ പിശാച് ബാധിച്ചവൻ ആരുടെ കൂടെ നടന്നാലും കിടന്നാലും ഗുണമുണ്ടാകത്തില്ല, ഉണ്ടാവത്തില്ല അല്ലേ. അബ്രഹാമിൻ്റെ കൂടെ കൊച്ചപ്പ കൊച്ചപ്പ ഉപ്പാപ്പ ഉപ്പാപ്പ എന്ന് പറഞ്ഞല്ലേ ലോത്ത്. പക്ഷേ അബ്രഹാം തല പൊക്കി നോക്കും, യമൻ തല താഴ്ത്തി നോക്കും, യമൻ കെട്ടിയവളോ തല തിരിഞ്ഞു നോക്കും ഇങ്ങനെ. അതല്ലേ മിസ്സസ് ലോത്ത്. അപ്പൊ കൂടെ നടന്നുകൊണ്ട് ഗുണമുണ്ടായില്ല. എലിശയുടെ കൂടെ നടന്നവനല്ലേ ഗഹസി. ആ അപ്പച്ച അപ്പച്ച എന്ന് വിളിച്ച് കാലും തിരുമി പെട്ടിയും എടുത്ത് മുണ്ടും അലക്കി തേച്ചൊക്കെ നടന്നതാണെങ്കിലും അവൻ ഗുണമായില്ല, ഗുണമായില്ല ഗഹസി. പൗലോസിന്റെ കൂടെ നടന്നല്ലേ ദേമാസ്, ഗുണമായില്ല ദേമാസ്, ഗുണമായില്ല. എലിശയുടെ കൂടെ നടന്നതായ ഗേഹസിക്ക് ഗുണം വന്നില്ല. കാമേ ആദിമസഭയിൽ കൂടെ നടന്നതായ അനന്യാസ പീറ ദമ്പതികൾക്ക് ഗുണമുണ്ടായില്ല. ഇങ്ങനെ നല്ലവരുടെ കൂടെ നടന്നാലും ഗുണമുണ്ടാകില്ല. യേശുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നടന്ന യൂദയ്ക്കും ഗുണമുണ്ടായില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പിശാച് നമ്മുടെ അകത്തു നിന്ന് മാറുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. മണ്ണെ പ്രതി മാണിക്യം വെടിയാതെ ജീവിക്കണം ദൈവമക്കൾ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ വിശുദ്ധ വേദപുസ്തകത്തിൽ നാം പറയുന്ന കാണുന്ന ഏറ്റവും നികൃഷ്ട പാപത്തിൽ അകപ്പെട്ട അവൻ അതിദാരുണമാം വിധം തൂങ്ങിച്ചത്ത് കുടല് തെറിച്ച് നികൃഷ്ടമായി മരിച്ചതിനാൽ അതെ ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞതിൽ പ്രയോജനമുണ്ടായില്ല. ആറ്, ഇനി കൺഫെഷൻ, ദ ലാസ്റ്റ് വൺ, നമ്പർ സെവൻ, ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 15:17-18. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ വേഗം വായിക്കൂ. 17 മുതൽ. അപ്പോൾ സുബോധമെന്ന് ദ പ്രോഡിഗൽ സൺ, അവന്റെ കൺഫെഷൻ. ആ എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ആ ഞാൻ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ആ ആ ഐ ഹാവ് സിൻഡ് എന്ന് പറഞ്ഞ 7-ാമത്തെ മനുഷ്യൻ. അപ്പോ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു എന്ന് പറഞ്ഞു. അവന് കരുണ ലഭിച്ചു. അവന് ഈ പറഞ്ഞത് അവൻ പറഞ്ഞ കാര്യമല്ല, പറയാൻ ആഗ്രഹിച്ച കാര്യമാണ്. ഒന്ന്, 2-ാമത്തെ വാചകം എന്താ? അവൻ പന്നിയെ തിന്നുന്ന വാളവരെ കൊണ്ട് വയറ് നിറപ്പാൻ ആഗ്രഹിച്ചു, പക്ഷെ അത് കൊടുത്തില്ല, എല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ട് അവൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയു, ഞാൻ എന്തിനു ഇങ്ങനെ കഷ്ടപ്പെടുന്നു, വൈ നോട്ട് ഐ ഗോ ബാക്ക് ടു മൈ ഫാദേഴ്സ് ഹോം. ആ അടുത്ത വാചകം ഒന്ന് വായിച്ച്. 2-ാമത്തെ സെന്റൻസ്, ഫസ്റ്റ് സെന്റൻസ് അവൻ പറയാൻ ആഗ്രഹിച്ചത് ഡിസയറാണ്. അപ്പോ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു. സെന്റൻസ് നമ്പർ 2, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. തേർഡ് സെന്റൻസ് എന്തായിരുന്നു? നിന്റെ കൂലിക്കാൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. എവിടെ പറഞ്ഞു? മനസ്സിൽ പറഞ്ഞു. 3 സെന്റൻസ് ഇയാൾ തയ്യാറാക്കി. തയ്യാറാക്കി കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്തു? അടുത്ത വാചകം വായിച്ചേ. ആ സാലറി കൂട്ടി തരണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവല്ല, ഒരു മന്ത് ഇൻക്രിമെന്റ് തരാനായിട്ട് ചോദിക്കാതെ ഈ തീരുമാനം അകത്ത് വന്നാൽ നല്ല തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒട്ടും താമസിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ചോദിച്ച് 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 ഇൻക്രിമെന്റ് ചോദിച്ചുകൊണ്ട് അവിടെ നിൽക്കാതെ അങ്ങനെ അകത്ത് തീരുമാനം ഉണ്ടായി പെട്ടെന്ന് എഴുന്നേറ്റ് അപ്പന്റെ അടുക്കലോട്ട് ചെന്നു. അടുത്ത വാചകം. ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. ആ മനസ്സലിഞ്ഞു ഓടിച്ചെന്നു. കഴുത്ത് കേട്ട് ിപ്പിടിച്ച് ചുമ്മിച്ചപ്പോൾ വരെ ഒരു വാചകം അവന്റെ വായിൽ നിന്ന് വന്നിട്ടില്ല. ഒരു വാചകം പോലും പറയാതെ മനസ്സിനകത്ത് മാത്രം പറഞ്ഞ ഈ മുടിയൻ പുത്രന്റെ വാചകം, ഹാമേ, കരുണാനിധിയായ പിതാവ് അവന്റെ ഉള്ളത്തെ കണ്ടു. കെട്ടിപ്പിടിച്ച് ചുമ്മിക്കുമ്പോഴും ഒന്നും പറഞ്ഞില്ല, ചുമ്മനം കഴിഞ്ഞിട്ട് വാതുറന്നു. അടുത്ത വാചകം. ആ അത് കഴിഞ്ഞിട്ട് ഏറ്റു പറയാൻ തുടങ്ങി. അത് എണ്ണിക്കൊണ്ട് എത്ര വാചകം പറഞ്ഞെന്ന്. ആ സെന്റൻസ് നമ്പർ 1, അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോട്. അപ്പൊ ആദ്യത്തെ വാചകം പറഞ്ഞു. ഇനി സെക്കൻഡ് സെന്റൻസ്, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ഇനി അടുത്ത വാചകം. 3-ാമത്തെ വാചകം പറഞ്ഞു. എത്ര വാചകം പറയാനാ വന്നത്? ഇപ്പൊ എത്ര പറഞ്ഞുള്ളൂ? 3-ാമത് പറയേണ്ടിയിരുന്നത് എന്തായിരുന്നു? നിന്റെ കൂലിക്കാൽ ഒരുത്തിനെ പോലെ എന്നെ. അത് പറയാൻ അപ്പച്ചൻ അനുവദിച്ചില്ല. നീ അല്ല കൂലിക്കാരൻ, നിനക്കിവിടെ കൂലിക്കാരുണ്ട്. പ്രൈസ് ദ ലോർഡ്. കൂലിക്കാരെ അവൻ വിളിച്ചു. 3-ാമത്തെ വാചകം പറയാൻ അപ്പച്ചൻ അനുവദിച്ചില്ല. മകനെ, അനുദപിച്ച് താല്പര്യത്തോടെ വന്ന നിന്റെ ഹൃദയത്തിന്റെ സിൻസിയറിറ്റിയാണ് അപ്പച്ചൻ നോക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പാപം ഏറ്റു പറഞ്ഞു. സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു. ഇനി മകൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല എന്ന 3-ാമത് കൂലിക്കാലൊരുത്തനെ പോലെയാക്കണമേ. മൂന്ന് വാചകം തീരുമാനിച്ചു വന്നെങ്കിലും മൂന്നാമത്തെ വാചകം പറയുവാനിടം കൊടുക്ക. കൂലിക്കാരെ വിളിച്ച് മേൽത്തരമായി അങ്കി ധരിപ്പിച്ച് അവനെ അംഗീകരിച്ചുവെങ്കിൽ ആ സ്വർഗസ്ഥ പിതാവിൻ്റെ മുൻപിൽ ഇന്ന് രാത്രി നമ്മൾ മുട്ടുമടക്കിയിരിക്കും. അവൻ്റെ പാപം ക്ഷമിച്ചു കിട്ടി. ദൈവമക്കളെ, ഇന്ന് രാത്രി ശാന്തമായി നമുക്കൊന്ന് പരിശോധിക്കാം. തൻ്റെ ലംഘനങ്ങളെ മറക്കുന്നവനെ, അവയേറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവനെ കരുണ ലഭിക്കും. പക്ഷേ എന്നൊരു പദം അപ്പോസ്തല പ്രവൃത്തി 8 നാം കണ്ടു. നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കൂ, നിശ്ചയമായും ക്ഷമിക്കുമെന്നില്ല, പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു. ആർ വി സിൻസിയർ ഇൻ അവർ കൺഫഷൻസ്? എവരിബഡി ക്ലോസ് ദയർ ഐസ്.